ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് നാവികസേനയുടെ പങ്ക് നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ന് നാവികസേനാ ദിനം. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ പ്രചാരണത്തിന് 4 ദിവസം ശേഷിക്കെ വീറും വാശിയുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ 4 പരാജയപ്പെട്ടു. വാർത്തകൾ വിശദമായി. സുസ്ഥിര വികസനത്തിന് ഉത്തേജനം നൽകുന്ന ബ്ലൂ ഇക്കണോമിയുടെ സാധ്യതകളിൽ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും അതിൽ ഇന്ത്യൻ നാവികസേനയുടെ പങ്ക് നിർണായകമാണെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. കടൽവഴികൾ സുരക്ഷിതമാക്കിയും സമുദ്ര വിഭവങ്ങൾ സംരക്ഷിച്ചും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടഞ്ഞും സമുദ്ര ഗവേഷണത്തെ പിന്തുണച്ചും നാവികസേന രാജ്യത്തിന് കരുത്ത് നൽകുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. ശംഖുമുഖത്ത് നാവികസേനാ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അഭ്യാസ പ്രകടനങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. ചടങ്ങിൽ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി സദസ്സിനെ അഭിസംബോധന ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, സഞ്ജയ് സേഠ്, ദക്ഷിണ നാവികസേനാ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സമീർ സക്സേന, ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയലത് തിലക് തുടങ്ങിയവർ പങ്കെടുത്തു. നാവികാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാവിലെ ഡൽഹിയിലേക്ക് മടങ്ങും. ഇന്ന് നാവികസേനാ ദിനം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നാവികസേനയുടെ ഉജ്ജ്വല പോരാട്ടവീര്യവും അഭേദ്യമായ കരുത്തും പ്രകടമാക്കിയ ഓപ്പറേഷൻ ട്രൈഡന്റ് ആക്രമണത്തിന്റെ ഓർമ്മയ്ക്കായാണ് December 4 നാവികസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാന്റെ നാവികസേനാ കേന്ദ്രമായ കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേന കപ്പൽവേധ മിസൈലുകൾ ഉപയോഗിച്ച് ആഞ്ഞടിക്കുകയായിരുന്നു. December 3 പാകിസ്ഥാൻ ഇന്ത്യയിലെ വ്യോമത്താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിരുന്നു കറാച്ചിയിലെ പ്രത്യാക്രമണം. രാജ്യത്തിനുവേണ്ടി പരമത്യാഗം ചെയ്ത നാവികസേനാംഗങ്ങളുടെ ധൈര്യത്തിനും ധീരതയ്ക്കും പോരാട്ടശേഷിക്കും നൽകുന്ന ആദരമാണ് ദിനാഘോഷം. നാവികസേനാ ദിനത്തലേന്നാളായ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം ശംഖുമുഖത്ത് സംസ്ഥാനം ഇതുവരെ കാണാത്ത അഭ്യാസ പ്രകടനങ്ങളാണ് അരങ്ങേറിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവായിരുന്നു അഭ്യാസ പ്രകടനങ്ങളിലെ മുഖ്യാതിഥി. നാവികസംഘത്തിന്റെ ഗാർഡ് ഓഫ് ഓണറോടുകൂടിയാണ് വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ എതിരേറ്റത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ശംഖുമുഖത്തെ വേദിയിലെത്തിയ രാഷ്ട്രപതിക്ക് നാവികസേന MH-60R ഹെലികോപ്റ്റർ സല്യൂട്ടും നൽകി. തുടർന്നായിരുന്നു നാവിക ശക്തി പ്രകടനങ്ങളുടെ തുടക്കം. INS വിക്രാന്ത് അടക്കം 20 നാവിക കപ്പലുകളും അന്തർവാഹിനികളും നാവിക വിമാനങ്ങളും പ്രകടനങ്ങളിൽ പങ്കെടുത്തു. ദേശീയ പതാകയും നാവിക പതാകയും വഹിച്ചു ചേതക് ഹെലികോപ്റ്ററുകൾ എത്തിയതോടെ കാണികളിലെ ആവേശവും വർദ്ധിച്ചു. തുടർന്ന് നാവിക പ്രകടനങ്ങളുടെ നിരയായിരുന്നു ശംഖുമുഖത്ത് അരങ്ങേറിയത്. നാവിക പ്രകടനങ്ങൾ അവസാനിച്ചതോടെ തീരത്തോട് ചേർന്ന് കിടന്നിരുന്ന നാവിക കപ്പലുകളിൽ അലങ്കാര വിളക്കുകളും തെളിഞ്ഞു.
ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ കൂടിക്കാഴ്ച നടത്തി. നാവിക ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി ക്ഷണിച്ചു. നാവികസേനയുടെ ഉപഹാരവും മുഖ്യമന്ത്രിക്ക് അദ്ദേഹം സമ്മാനിച്ചു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ 2025 ലോക്സഭ പാസാക്കി. സിഗരറ്റ്, ചുരുട്ട് എന്നിവയടക്കം പുകയില ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവയും സെസ്സും വർദ്ധിപ്പിക്കുന്നതിനാണ് 1944 കേന്ദ്ര എക്സൈസ് നിയമം ഭേദഗതി ചെയ്തത്. പുകയില ഉൽപ്പന്നങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കണമെങ്കിൽ ഭേദഗതി അത്യാവശ്യമായിരുന്നുവെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ചയ്ക്ക് നൽകിയ മറുപടിയിൽ അറിയിച്ചു. ഉയർന്ന വിലയും നികുതി നിരക്കും ആളുകളെ പുകയില ഉപഭോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നും ധനമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്രത്തിന് ലഭിക്കുന്ന തീരുവയിൽ നിന്ന് 41% നികുതി വിഭജനത്തിലൂടെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. 23rd ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. 2 സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ നാളെ ചർച്ച നടത്തും. പരസ്പര താൽപര്യ ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുവരും ആശയങ്ങൾ കൈമാറും. വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സംസ്കാരം, മാധ്യമങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിരവധി കരാറുകളിൽ ഇരു നേതാക്കളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പുടിന് അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് വരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,55,00,000 കവിഞ്ഞതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വിതരണം ചെയ്ത ഫോമുകളുടെ 91.61% വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 16,32,000 അദ്ദേഹം പറഞ്ഞു. ഫോമുകൾ സ്വീകരിക്കാനും അപ്ലോഡ് ചെയ്യാനും തയ്യാറാക്കിയ ക്യാമ്പുകൾ ഇന്നും തുടരും. ഇടുക്കി മൂലമറ്റം പവർഹൌസിലെ പെൻസ്റ്റോക്ക് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു. ഇന്ന് ജനറേറ്ററുകളുടെ ട്രയൽ റണ്ണും വൈദ്യുതി ഉൽപ്പാദനവും പുനരാരംഭിക്കും. മൂലമറ്റം മുതൽ മലങ്കര വരെ കനാലിൽ വെള്ളത്തിന്റെ അളവ് കൂടുമെന്നും തീരവാസികൾ ജാഗ്രത പുലർത്തണമെന്നും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ പ്രചാരണത്തിന് 4 ദിവസം ശേഷിക്കെ വീറും വാശിയുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. വാർഡ്, പഞ്ചായത്ത്, മുനിസിപ്പൽ തല റാലികൾ സംഘടിപ്പിച്ച് കരുത്തു തെളിയിക്കുന്ന തിരക്കിലാണ് നേതാക്കളും പ്രവർത്തകരും. മലയോര ജില്ലയായ ഇടുക്കിയിൽ പ്രചാരണം ശക്തമായി. മുന്നണികൾ ജില്ലാ മണ്ഡലം തല കൺവെൻഷനുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
ഹൈറേഞ്ച് മേഖലയിലെ തണുപ്പും ലോറേഞ്ചിലെ ചൂടും വകവയ്ക്കാതെ മലയോര ജില്ലയായ ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് രംഗം അക്ഷരാർത്ഥത്തിൽ കൊടുമ്പിരികൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയ നോട്ടീസുമായി ബൂത്ത് തലം കേന്ദ്രീകരിച്ചുള്ള പ്രചരണങ്ങൾക്ക് പുറമെ സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയുള്ള വോട്ടുതേടലാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ എന്നിവർ ഇതിനോടകം ഇടുക്കിയിൽ പ്രചരണത്തിനെത്തി. ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും എം പിയും എം എൽ എമാരും ജില്ലാ സംസ്ഥാന നേതാക്കളും പ്രചരണത്തിന് നേതൃത്വം നൽകി സജീവമായ രംഗത്തുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലും പ്രചാരണം ശക്തമാണ്.
കൊല്ലം ജില്ലയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. വിജയം തേടുന്ന സ്ഥാനാർത്ഥികൾ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലാണ്. കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
കൊല്ലം കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, 4 മുനിസിപ്പാലിറ്റികൾ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്ക് 5651 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 56 ഡിവിഷനുകളുള്ള കൊല്ലം കോർപ്പറേഷനിൽ 202 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് 98 പേരാണ് ജനവിധി തേടുന്നത്. പരവൂർ 104, പുനലൂർ 108, കരുനാഗപ്പള്ളി 118, കൊട്ടാരക്കര 97 എന്നിങ്ങനെയാണ് 4 മുനിസിപ്പാലിറ്റികളിലെ സ്ഥാനാർത്ഥികളുടെ എണ്ണം. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലുമായി 4364 പേർ ജനവിധി തേടുന്നു. ജില്ലയിലെ ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ വനിതകളാണ് മുന്നിൽ എന്ന പ്രത്യേകതയുമുണ്ട്.
ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് സീസൺ 18 ദിവസം പിന്നിട്ടപ്പോൾ ദർശനത്തിനെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു. തിരക്ക് കുറഞ്ഞതിനാൽ സുഖദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ മലയിറങ്ങുന്നത്. തീർത്ഥാടന കാലയളവിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സന്നിധാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ അഗ്നിരക്ഷാസേന മിന്നൽ പരിശോധന നടത്തി. സുരക്ഷാ വീഴ്ചകൾ വരുത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ശബരിമല സന്നിധാനത്ത് വൈകിട്ട് വൃശ്ചിക തൃക്കാർത്തിക ദീപം തെളിയിക്കും. ദീപാരാധനയ്ക്ക് മുൻപ് തന്ത്രിയാണ് തിടപ്പള്ളിയിൽ കാർത്തിക ദീപം ജ്വലിപ്പിക്കുന്നത്. തുടർന്ന് കൽവിളക്കുകളിലേക്ക് അഗ്നി പകരും. സന്നിധാനത്തെ ദേവപ്രതിഷ്ഠകൾക്ക് മുന്നിലും ദീപങ്ങൾ തെളിയിക്കും. മാളികപ്പുറത്ത് വിശേഷാൽ ദീപാരാധനയും ഉണ്ടായിരിക്കും. സന്നിധാനത്തും പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലും ദീപങ്ങൾ തെളിയിക്കും. ആലപ്പുഴ ചക്കുളത്തുകാവ് പൊങ്കാല ഇന്ന്. വൃശ്ചിക തൃക്കാർത്തിക ദിനത്തിലാണ് പൊങ്കാലയിടുന്നത്. ആലപ്പുഴയിൽ നിന്ന് ആർ രവികുമാർ.
ചക്കുളത്തുകാവിൽ പൊങ്കാല അർപ്പിക്കാൻ 10,000 എത്തിയിട്ടുള്ളത്. കിലോമീറ്ററോളം ദൂരം പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു. പൊങ്കാലയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നു. രാവിലെ 9 കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം ഭദ്രദീപ പ്രകാശനവും നടത്തും. 500+ വേദപണ്ഡിതന്മാരാണ് പൊങ്കാല നിവേദിക്കുന്നത്. ഇന്ന് കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, അമ്പലപ്പുഴ താലൂക്കുകളിൽ പ്രാദേശിക അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSRTC പ്രത്യേക സർവീസുകളും നടത്തുന്നു. സന്ധ്യയ്ക്ക് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് കാർത്തിക സ്തംഭത്തിൽ ദീപം പകരുന്നതോടെ പൊങ്കാലയുടെ ചടങ്ങുകൾ സമാപിക്കും.
കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ഇന്ന് ആഘോഷിക്കും. വൃശ്ചികത്തിലെ കാർത്തിക നാളിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ കാർത്തിക വിളക്കും ഇന്നാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ 4 പരാജയപ്പെട്ടു. റായ്പൂരിൽ 359 റൺസ് വിജയ ലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്ക 4 ശേഷിക്ക് 6 362 റൺസ് എടുത്തു. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ വിജയം നേടി. പരമ്പരയിലെ നിർണായക അവസാന മത്സരം മറ്റന്നാൾ വിശാഖപട്ടണത്താണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC ഫോഴ്സ കൊച്ചിയെ നേരിടും. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കഥകളിയടക്കം കേരളീയ കലകളെ അന്താരാഷ്ട്ര തലത്തിലെത്തിക്കാൻ സാഹചര്യമൊരുക്കിയത് വള്ളത്തോൾ സ്ഥാപിച്ച കലാമണ്ഡലമാണെന്ന് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് അഭിപ്രായപ്പെട്ടു. ഗവർണർ രചിച്ച മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ചയും സംഘടിപ്പിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് നാവികസേനയുടെ പങ്ക് നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ന് നാവികസേനാ ദിനം. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ പ്രചാരണത്തിന് 4 ശേഷിക്കെ വീറും വാശിയുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ 4 പരാജയപ്പെട്ടു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.